2025 നവംബർ 4 ചൊവ്വാഴ്ച കേരള കൗമുദി എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് സുസ്മി. സുരക്ഷിത സൗഖ്യത്തിന് മരുന്ന് സാക്ഷരത. കെ എസ് അരവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബിജു എ, ചീഫ് ഫാർമസിസ്റ്റ്, ഇൻഹൌസ് ഡ്രഗ് ബാങ്ക്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അഭിമുഖം തയ്യാറാക്കിയത് കെ എസ് അരവിന്ദ്. ചുമമരുന്ന് കുടിച്ച് നിരവധി കുട്ടികൾ മരിച്ച സംഭവം രാജ്യത്ത് സൃഷ്ടിച്ച ഭീതി ചെറുതല്ല. അപൂർവമായെങ്കിലും മരുന്നും സുരക്ഷിതമല്ലാതായി മാറുന്ന കാലത്ത് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്നതിൽ സംശയമില്ല. ആരോഗ്യരംഗത്ത് നിരവധി മാതൃകകൾ തീർത്ത സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആരോഗ്യരംഗത്ത് അനിവാര്യമായ നേട്ടങ്ങൾ ഇനിയും ബാക്കിയാണ്. അതിൽ പ്രധാനമാണ് മരുന്ന് സാക്ഷരത. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായതുകൊണ്ട് തന്നെ എന്തിനും മരുന്നിനെ ആശ്രയിക്കുന്ന തെറ്റായ സംസ്കാരം വർദ്ധിക്കുന്നുണ്ട്. മാറിയ കാലത്തും മരുന്ന് ഉപയോഗം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് രാജ്യത്ത് ഏറ്റവും വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തി പാവപ്പെട്ടവരുടെ ആശ്രയമായ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻഹൌസ് ഡ്രഗ് ബാങ്കിന്റെ ചീഫ് ഫാർമസിസ്റ്റ് ബിജു എ സംസാരിക്കുന്നു. ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ ജീവനൊടുക്കുന്ന സ്ഥിതിയുണ്ടോ? കൃത്യമായ മരുന്നുകൾ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ലഭ്യമായാൽ മരുന്നുകൾ ജീവജാലങ്ങളുടെ മിത്രമാകും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ വലിയ ശത്രുവും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. വീട്ടിലെ മുതിർന്ന കുട്ടിക്ക് പനിക്കായി ഡോക്ടർ കുറിച്ചു നൽകിയ ഗുളികയും സിറപ്പും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇളയ കുട്ടിക്ക് സമാന രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ വാങ്ങി അതേ അളവിൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. കുട്ടികളുടെ പ്രായം, ശരീരഭാരം, രോഗാവസ്ഥ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് മരുന്നിന്റെ ഡോസ് ഡോക്ടർ നിശ്ചയിക്കുന്നത്. ഡോസ് മാറിയാൽ അമിത ക്ഷീണം, ഛർദി, രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജീവന് തന്നെ ഭീഷണിയാകാനും മതി. ഈ സാഹചര്യത്തിലാണ് മരുന്ന് സാക്ഷരതയുടെ പ്രസക്തി. മരുന്നിന്റെ ഉപയോഗം സുരക്ഷിതമാക്കാൻ ഒരു ഘട്ടത്തിൽ മാത്രം സുരക്ഷിതമാക്കാൻ കഴിയുന്നതല്ല. നിർമ്മാണഘട്ടം മുതൽ രോഗി ഉപയോഗിക്കുന്ന സമയം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് അത്. മരുന്ന് നിർമ്മാണം, ട്രാൻസ്പോർട്ടിംഗ്, മരുന്നുകൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ, ആശുപത്രികളിലെയും കമ്മ്യൂണിറ്റി ഫാർമസികളിലെയും മുറികൾ, രോഗികൾക്ക് മരുന്ന് നൽകുന്ന ആരോഗ്യ പ്രവർത്തകനും ഫാർമസിസ്റ്റിനും മരുന്നിനെക്കുറിച്ചുള്ള അറിവ്, രോഗിക്ക് മരുന്ന് കഴിക്കേണ്ട അളവിനെക്കുറിച്ചുള്ള ധാരണ, ഇങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും മരുന്നുകളുടെ സുരക്ഷിതത്വം. ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ എല്ലാം താളം തെറ്റും. പേവിഷ വാക്സിൻ ഉൾപ്പെടെ പല മരുന്നിനും ഫലം കാണുന്നില്ലെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഒരു മരുന്നിനും പൂർണ്ണ വിജയം ഉറപ്പു നൽകാനാകില്ല. പ്രത്യേകിച്ച് വാക്സിനുകളുടെ കാര്യത്തിൽ അതിന്റെ കോൾഡ് ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക പ്രധാനമാണ്. നിർമ്മാണഘട്ടം മുതൽ രോഗിയിൽ കുത്തിവെക്കുന്നതുവരെ വാക്സിനുകൾ ഒരേ ഊഷ്മാവിൽ സൂക്ഷിക്കണം. വാക്സിനുകളും പ്രത്യേക ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളും സൂക്ഷിച്ചിരിക്കുന്ന റെഫ്രിജറേറ്റർ അറിയാതെ ഓഫാക്കുകയോ വൈദ്യുതി തകരാറ് കാരണം പ്രവർത്തനം രഹിതമാവുകയോ ചെയ്താൽ മരുന്നുകൾ ഉപയോഗശൂന്യമാകും. വാക്സിനുകൾ സൂക്ഷിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജനറേറ്റർ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ സൂക്ഷിക്കാവൂ. രാത്രിയിൽ പവർ കട്ടായാൽ ഊഷ്മാവ് നഷ്ടപ്പെടും. അത് മരുന്നിന്റെ ഫലപ്രാപ്തിയെ ബാധിക്കും. വാക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഇൻസുലിൻ മരുന്നുകൾക്ക് പോലും ഇത് ബാധകമാണ്. ഇൻസുലിൻ ശീതീകരിച്ച ബോക്സിൽ വാങ്ങി വേണം വീട്ടിലെത്തിക്കാൻ. ഉടനെ ഫ്രിഡ്ജിൽ വെക്കുകയും വേണം. പൗഡർ രൂപത്തിലുള്ള ഇഞ്ചക്ഷൻ മരുന്നുകൾ മിക്സ് ചെയ്താൽ അപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കണം. ഒരു രോഗിക്ക് അര ഡോസ് മതിയെന്ന് കരുതി ബാക്കി മരുന്ന് സൂക്ഷിക്കരുത്. ഇത്തരം ആന്റിബയോട്ടിക്കുകളുടെ ഫലം നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യും. ശരിയായ മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഇനിയും അവബോധം ആവശ്യമുണ്ടോ? അടിസ്ഥാന ധാരണ പോലും ഇല്ലാതെ പലരും മരുന്ന് ഉപയോഗിക്കാറുണ്ട്. ഗുളികകൾ നിസ്സാരമായി പലരും കഴിക്കുന്നു. ഗുളിക കഴിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. ജ്യൂസും മറ്റു പാനീയങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നത് വ്യാപകമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇത് തെറ്റായ പ്രവണതയാണ്. ഗുളികകളും മറ്റു പാനീയങ്ങളുമായി കലർന്ന് പ്രതിപ്രവർത്തിച്ച് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. ചില ക്യാപ്സ്യൂളുകൾ പോലും ഉറിച്ചു കഴിക്കും. ആമാശയത്തിലെത്തി മാത്രം പൊട്ടി ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട ക്യാപ്സ്യൂളിനുള്ളിലെ മരുന്ന് വായു മുതൽ കടന്നു പോകുന്ന വഴികളിലെല്ലാം പറ്റിപ്പിടിക്കുന്നത് നല്ലതല്ല. ആഹാരത്തിന് മുമ്പ് മരുന്ന് കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം. ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടവ ഭക്ഷണത്തിന് അരമണിക്കൂറിന് ശേഷവും ആഹാരത്തിനൊപ്പം കഴിക്കേണ്ടവ ആഹാരം അല്പം കഴിച്ചതിനു ശേഷവും കഴിക്കുക. അതിനുശേഷം ഭക്ഷണം പൂർത്തിയാക്കുക. മരുന്നുകളുടെ ഉപയോഗം പോലെ പ്രധാനമല്ലേ നിർമ്മാർജ്ജനവും? ആണ്. ഉപയോഗശൂന്യമായ മരുന്നുകളില്ലാത്ത വീടുകൾ കാണില്ല. ആരോഗ്യ സംരക്ഷണത്തിലെ മലയാളികളുടെ പ്രത്യേക താല്പര്യം കാരണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പൂർണ്ണമായി വാങ്ങും. അത് നല്ലതാണ്. എന്നാൽ രണ്ടു ദിവസം കഴിച്ച് രോഗം ഭേദമായാൽ ബാക്കി കഴിക്കില്ല. കോഴ്സ് പൂർത്തിയാക്കാതെ മരുന്ന് നിർത്തുന്നത് കൃത്യമായ ഫലം നൽകില്ല. ഇങ്ങനെ ബാക്കി വരുന്ന മരുന്ന് ബാധ്യതയാണ്. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള നിസ്സാരമായവ വലിച്ചെറിയരുത്. ഇത് മണ്ണിൽ ചേർന്ന് കിണറുകളിലും ജലാശയങ്ങളിലും വരെ എത്തും. ഇത് രോഗാണുക്കളുടെ വകഭേദങ്ങൾക്ക് കാരണമാകും. ഉദാഹരണത്തിന്, ഇപ്പോൾ എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുകയാണല്ലോ. ഡോക്സി സൈക്ലിൻ പോലെ ഫലപ്രദമായ മരുന്നുണ്ടായിട്ടും ഇത് സംഭവിക്കുന്നു. മണ്ണിലും മലിനജലത്തിലുമുള്ള ലെപ്പോസ്റ്റ് പൈറോക്കളാണ് രോഗകാരികൾ. നമ്മൾ വലിച്ചെറിയുന്ന ആന്റിബയോട്ടിക്കുകളുമായി ചേർന്ന് ഇവ ബാക്ടീരിയകൾക്ക് വകഭേദം ഉണ്ടായാൽ അവ പ്രതിരോധ ഗുളികകളെ അതിജീവിക്കാനുള്ള ശേഷി കൈവരിക്കും. രോഗകാരികൾ മരുന്നിനെ അതിജീവിക്കുന്ന കാലത്ത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഉപയോഗശൂന്യമായ മരുന്നുകൾ വീടുകളിൽ നിന്ന് ശേഖരിക്കാൻ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതി വ്യാപകമാക്കണം. ശേഖരിച്ചാൽ മാത്രം പോരാ, കൃത്യസംസ്കരണത്തിന് സംവിധാനങ്ങൾ ഉറപ്പാക്കണം. ഓൺലൈൻ മരുന്ന് വ്യാപാരം അപകടകരമാണോ? മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഈ രംഗത്തും ഉണ്ടാകണം. ഓൺലൈനിന് മരുന്ന് വ്യാപാരത്തെ കണ്ണടിച്ച് എതിർക്കേണ്ടതില്ല. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നിലവാരമുള്ള മരുന്ന് ലഭിക്കണം. അത് ഇൻഹൌസ് ഡ്രഗ് ബാങ്കിൽ നിന്നായാലും മറ്റൊരിടത്ത് നിന്നായാലും വ്യാജ സൈറ്റുകളിൽ നിന്ന് ഒരിക്കലും വാങ്ങരുതെന്നും മാത്രം. ക്യാൻസർ അവയവമാറ്റ രോഗികൾക്കുള്ള വില കൂടിയ മരുന്നുകൾ എന്നിവ വാങ്ങുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തണം.